ലോകത്തിൽ സേവിക്കുവാൻ ഇത്ര സുലഭനായിട്ട് മഹാദേവനേക്കാൾ വേറെ ഒരു ദൈവമില്ല. അന്യദൈവങ്ങളെ സേവിക്കുന്ന ജനങ്ങളുടെ പരിശ്രമം വ്യർത്ഥം തന്നെ. കാലഭയമോചനത്തിന് അന്യദേവന്മാർക്കാർക്കും ശക്തിയില്ല. കാലഭീതനായ ദേവന്റെ സേവ കൊണ്ട് ജനങ്ങൾ എന്തു ചെയ്യും? പ്രാരബ്ധകർമ്മത്തിനധീനമായ സുഖദുഃഖത്തോടു കൂടിയവരായും അനാദി സംസാര പ്രവാഹ പതിതന്മാരുമായ ജനങ്ങൾക്ക് ഉപാസിക്കപ്പെടുവാൻ യോഗ്യനായ ദേവൻ ആ കാലശാസനനായ ദേവൻ ഏകൻ തന്നെ. ആ ദേവനെ ഭജിച്ചാലുള്ള ഫലമോ പുനരാവൃത്തിരഹിതമായ കൈവല്യം തന്നെ. എന്നാൽ ആ ദേവനെ ഭജിപ്പാൻ ബുദ്ധിമുട്ടുണ്ടോ? അതില്ലെന്ന് മാത്രമല്ല, സുഖേന ചെയ്യാവുന്നതുമാണ്. അങ്ങനെയുള്ള ഭജന സൗകര്യത്തെ അറിയാത്തവർ മൂഢർ സംസാര സാഗരത്തിൽ മുങ്ങുന്നു. ഏകാഗ്ര ഭക്തി കൊണ്ട് മാത്രം ആ ദയാനിധി പ്രസാദിക്കുന്നു. ആ പ്രസാദം കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മുക്തി ലഭിക്കുന്നത്. ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ല. അതാതിന് അധികാരികളായവരിൽ മാത്രമേ ജ്ഞാനവും കർമ്മവും പ്രവർത്തിക്കുകയുള്ളൂ. ഭക്തിക്ക് എല്ലാവരും അധികാരികളാണ് എന്നാണ് ശാസ്ത്ര നിർണയം. മഹേശ്വരൻ പത്രപുഷ്പ ഫലാദികളാൽ അർച്ചിതനായാൽ കൂടി മനുഷ്യന്റെ കേവല ഭക്തിയാൽ പ്രസാദിക്കുന്നു. വംശവിദ്യാദികളാലല്ല പ്രസാദിക്കുന്നത്. സാഖ്യം, യോഗം, തപസ്, ഉത്തമ വംശം, കർമ്മം, വിദ്യ ഇവകളൊന്നുമില്ലാതെ ഭക്തി മാത്രം കൊണ്ട് അനേകം ജനങ്ങൾ മുക്തരായിട്ടുണ്ട്. അതിന് ഉദാഹരണമായി ഞാനിവിടെ ഒരു ചരിത്രത്തെ പറയാം. കേൾക്കുവിൻ ഹേ മുനികളെ, അതിന്റെ ശ്രവണ മാത്രത്താൽ മഹേശ്വരൻ പ്രസാദിക്കും. ഈ ഭൂമണ്ഡലത്തിന് അലങ്കാരം എന്ന പോലെ ചിദംബരം എന്ന് പ്രസിദ്ധമായ ഒരു ഉത്തമ ക്ഷേത്രമുണ്ട്. അതിന്റെ ദർശനം കൊണ്ട് തന്നെ മനുഷ്യർക്ക് മുക്തി ലഭിക്കുന്നതാണ്. യാതൊരു ക്ഷേത്രത്തിൽ കനകസഭയിൽ മഹേശ്വരന്റെ നൃത്തം കണ്ടിട്ട് വ്യാഘ്രപാദനും പതഞ്ജലിയും ബന്ധമുക്തന്മാരായി ഭവിച്ചുവോ? യാതൊരു ദിക്കിൽ മഹേശ്വരനെ ഉദ്ദേശിച്ച് യാഗം ചെയ്യുന്ന ബ്രാഹ്മണ ഗ്രഹങ്ങൾ തോറും പ്രഭാതത്തിലും സായങ്കാലത്തിലും പാവനമായ അഗ്നിഹോത്രാദി ധൂമവും ഹവിസ്, ആജ്യം, പുരോടാശം ഇവകളുടെ മനോഹരമായ പുണ്യഗന്ധവും ദിക്കാവുന്ന സ്ത്രീയുടെ മുഖത്തിൽ കസ്തൂരിയാൽ ചെയ്യപ്പെട്ട പത്രരേഖ പോലെ ഇരിക്കുന്നു. ആ ദിക്കിൽ കുംഭാകാര വംശശ്രേഷ്ഠനായ ഒരു കുലാലൻ ഉണ്ടായിരുന്നു. സ്വർഗലോകത്തിൽ വിശ്വകർമാവിനുള്ളതുപോലെ ഭൂലോകത്തിൽ നിർമ്മാണ വൈദഗ്ധ്യം അവനുണ്ട്. അവൻ നിത്യം ശിവഗംഗയിൽ സ്നാനം ചെയ്ത് ശിവകഥകളെ കേട്ട് പുതിയ മൺപാത്രങ്ങളെ ശിവപ്രീതിക്കായി ക്ഷേത്രത്തിൽ കൊടുക്കും. അവൻ ശിവഭക്തന്മാരെ ശിവസ്വരൂപന്മാരാണെന്ന് നിശ്ചയത്തോടെ സേവിച്ചു. പതിവ്രതയായ അവന്റെ ഭാര്യയും ശിവഭക്തി രഥയായിരുന്നു. ഭാര്യയോടുകൂടിയിരിക്കുന്ന അവന് വംശവൃദ്ധിക്ക് പുത്രനുണ്ടായതേ ഇല്ല. എന്നാൽ ശ്രീ ചിദംബരേശ്വരങ്കലുള്ള ഭക്തിയാനന്ദത്താൽ പുത്രനുണ്ടാവാത്തത് കൊണ്ട് അവന് ഒട്ടും ദുഃഖമുണ്ടായില്ല. ദിനംതോറും ശിവഗംഗാതടത്തിൽ ശിവകഥാശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സ് സകലരൂപനായ മഹേശ്വരന്റെ രൂപത്തിൽ തന്നെ ദൃഢമായി സ്ഥിതി ചെയ്തു. ഇങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ അവൻ ശിവകഥയെ ഓർത്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ശിവസ്വരൂപത്തെ കണ്ടു. കാളകൂടപ്രഭയാൽ മനോഹരമായി ആ ശിവകണ്ഠനാളത്തിൽ വിശേഷിച്ചും അവന്റെ മനസ്സിന് ആസക്തിയുണ്ടായി. അന്നു മുതൽ അവൻ നീലകണ്ഠ നീലകണ്ഠ എന്ന് ജപിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും അവനെ നീലകണ്ഠൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞ് ഒരു വർഷകാലത്തിൽ നീലകണ്ഠകുലാലൻ ഒരു പാത്രത്തെ ഉണ്ടാക്കി വൈകുന്നേരം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തു മടങ്ങുമ്പോൾ കൊടുങ്കാറ്റോടുകൂടിയ ഒരു വലിയ മഴയുണ്ടായി. അതുകൊണ്ട് ഭൂമിയും ആകാശവും ദിക്കുകളും കാണാതായി. പിന്നെ വഴിയുടെ കഥ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ മഴ കൊണ്ട് പീഡിതനായ അവൻ വസ്ത്രമെല്ലാം നനഞ്ഞു ദുഃഖിതനായിട്ട് ആ സ്ത്രീയുടെ ഗൃഹദ്വാരത്തിൽ ചെന്ന് നിന്നു. അതുകൊണ്ട് വേശ്യ നീലകണ്ഠ കുലാലനാണെന്നറിഞ്ഞിട്ട് വേഗം അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നനഞ്ഞ വസ്ത്രത്തെ മാറ്റി കുറെ വിറകിട്ട് തീ കത്തിച്ച് തണുപ്പ് മാറുവാൻ ഉഷ്ണമായ അങ്കരാഗത്തെയും തേച്ചു കൊടുത്തു. മഴ മാറിയ ഉടനെ നീലകണ്ഠൻ സന്തുഷ്ടനായിട്ട് തന്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അവൻ അങ്കരാഗ വിഭൂഷിതനായിട്ട് വന്നത് കണ്ടിട്ട് അവന്റെ ഭാര്യ ഇതെവിടുന്നാണെന്ന് ചോദിച്ചു. നീലകണ്ഠൻ ഉണ്ടായ വൃത്താന്തമെല്ലാം യഥാർത്ഥമായി പറഞ്ഞു. അത് കേട്ട് അവൾക്ക് വലുതായ ശങ്കയുണ്ടായി. നീലകണ്ഠൻ എന്തു സത്യം പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല. അവൾ അതിക്രോധത്തോടെ, നീ വളരെ കാലമായിട്ട് വേശ്യാസക്തനായിരിക്കുന്നു, ഇനി എന്നെ തൊടണ്ട. നീലകണ്ഠസ്വാമി അറികെ ഞാൻ പറയുന്നു, നീ എന്നെ തൊടരുത് എന്ന് പറഞ്ഞു. അവൾ പതിവ്രതയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നീലകണ്ഠനും ക്രോധമുണ്ടായി. നീലകണ്ഠസ്വാമിയെ അറിയുക, ഞാനും പറയുന്നു, എന്റെ ഈ ദേഹം നശിക്കുന്നതുവരെ ഞാൻ നിന്നെ തൊടുകയില്ല എന്ന് അവനും പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ വിറച്ചു. പിന്നെ ഭർത്താവിനോട് അനേക വിധം സാന്ത്വനം പറഞ്ഞു. അതൊന്നും അവൻ കേട്ടില്ല. താൻ ചെയ്ത പ്രതിജ്ഞയെ ത്യജിച്ചതുമില്ല. പിന്നെ അവർ വളരെ കാലം ദൃഢനിശ്ചയത്തോടുകൂടി ഒരുമിച്ചിരുന്നു. ഇങ്ങനെ അവരുടെ ഇന്ദ്രിയ നിഗ്രഹവും ഭക്തിയും കണ്ട് മഹേശ്വരൻ പ്രീതനായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ചു. ഒരു വൃദ്ധമുനിയുടെ രൂപം ധരിച്ച് നീലകണ്ഠ ഭവനത്തിലേക്ക് ചെന്നു. അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നമസ്കരിച്ച് പൂജിച്ച് ആസനത്തിലിരുത്തി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. മുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യോഗിയായ എനിക്ക് കാണുന്ന വസ്തുക്കളിൽ ഒന്നിലും ആഗ്രഹമില്ല. എന്നാലും ഞാൻ പറയാം, കേൾക്കുക. എനിക്ക് തപസ്സിദ്ധി കൊണ്ട് ലഭിച്ച പാത്രമാണ് ഇത്. മറ്റൊരാൾക്കും കിട്ടാത്തതാണ്. ഞാൻ എന്താഗ്രഹിച്ചാലും ഇത് തരും, ഇതിനെ നിന്റെ കയ്യിൽ തരാം, ഞാൻ മടങ്ങി വരുന്നത് വരെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞ് ആ പാത്രത്തെ അവന്റെ കയ്യിൽ കൊടുത്ത് മുനി പോവുകയും ചെയ്തു. അവൻ ആ പാത്രത്തെ ആരും കാണാതെ അകത്ത് സൂക്ഷിച്ചു വെച്ചു. പുറത്തെവിടെയെങ്കിലും പോയി മടങ്ങി വന്നാൽ അവൻ അതിനെ എടുത്തു നോക്കും. ദേഹാന്തർഭാഗത്തിൽ പ്രാണനെ സൂക്ഷിക്കുന്ന പോലെ അവൻ അന്തർഗ്രഹത്തിങ്കിൽ പാത്രത്തെ സൂക്ഷിച്ചു വെച്ചു. ആരെങ്കിലും സൂക്ഷിപ്പാൻ കൊടുക്കുന്ന സാധനത്തെ സൂക്ഷിക്കുന്നവർക്ക് ഉത്തമ ലോകം സിദ്ധിക്കും. എന്റെ കയ്യിൽ സൂക്ഷിപ്പാൻ തന്ന പാത്രത്തെ ആ മുനിയുടെ കയ്യിൽ മടക്കി കൊടുത്ത് ഞാൻ എപ്പോഴാണ് കൃതാർത്ഥനാകുന്നത്, ആ മുനി എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്നിങ്ങനെ അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹേശ്വരമായ നിർമ്മിതമായ പാത്രം ഓർമ്മ വയ്ക്കാത്തവന് ശാസ്ത്രം എന്ന പോലെ മറഞ്ഞുപോയി. അനന്തരം മുനി മടങ്ങി വന്ന് നീലകണ്ഠനാൽ പൂജിതനായിട്ട് ഇങ്ങനെ പറഞ്ഞു, അന്യദേശങ്ങളിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരുന്ന എനിക്ക് നിന്റെ കയ്യിൽ തന്നിട്ടുള്ള പാത്രത്തിന്റെ വിചാരം തന്നെ ഉണ്ടായില്ല. നിന്നെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എന്റെ പാത്രം തരിക. വസ്ത്രം, വെണ്ണം, എണ്ണ, അന്നം മുതലായ അഭീഷ്ട വസ്തുക്കളെയെല്ലാം തന്ന് എന്നെ അമ്മയെപ്പോലെ രക്ഷിക്കുന്നത് അതാണ്. അതുകേട്ട് നീലകണ്ഠൻ വേഗം അകത്തുപോയി പാത്രം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ പാത്രത്തെ കണ്ടില്ല. ഗൃഹമെല്ലാം അന്വേഷിച്ചു, കണ്ടില്ല. ഭാര്യയോട് ചോദിച്ചു. ഞാൻ അറിഞ്ഞതു തന്നെ ഇല്ലെന്ന് അവൾ പറഞ്ഞു. നീലകണ്ഠൻ വളരെ ഭ്രമിച്ചു വശായി. ഇത് മായയോ എന്റെ ദുസ്വപ്നമോ അതോ വല്ല ഭൂതാവേശമോ? ഹേ നീലകണ്ഠ, ഈ അപവാദ സമുദ്രത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണേ, ഇല്ലെങ്കിൽ ഈ അപവാദത്തോടുകൂടി ഞാൻ പ്രാണങ്ങളെ ധരിക്കില്ല. ഇങ്ങനെ മനസ്സിനെ നിശ്ചയിച്ച് അവൻ മുനിയുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ മുനി പറഞ്ഞു, എന്റെ പാത്രം വേഗം തരിക, എന്താണ് താമസിക്കുന്നത്? അത് കേട്ട് ഭയശോകങ്ങളാൽ വിഹ്വലചിത്തനായ നീലകണ്ഠൻ ഉണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഹേ സ്വാമി, ഇത് കേൾക്കണേ, എന്റെ അപരാധം ക്ഷമിക്കുക. ഞാൻ ഭഗവാന്റെ പാത്രത്തെ നല്ലവണ്ണം സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് എന്റെ പാപം കൊണ്ടിപ്പോൾ കാണുന്നില്ല. അതിന് തുല്യമായ വേറെ ഒരു പാത്രം ഞാൻ തരാം, അത് ഭഗവാൻ വാങ്ങണം. നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് മുനി കോപിച്ചു. വളരെ ജനങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഈ ദുഷ്ടബുദ്ധിയായ കുംഭകാരന്റെ ദൗര്യാത്മത്തെ നോക്കുവിൻ. ഇഷ്ടങ്ങളെല്ലാം തരുന്നതായ എന്റെ പാത്രത്തെ അപഹരിച്ചു വെച്ച് അതിന് പകരം ഒരു മൺപാത്രത്തെ തരുവാൻ തുടങ്ങുന്നു. പശുവിന്റെ മുഖത്തെ അപഹരിക്കാൻ തുടങ്ങുന്ന വ്യാകരത്തിന്റെ വഞ്ചനയെ പോലെയിരിക്കുന്നു നിന്റെ വഞ്ചനാ സാമർഥ്യം. ഞാൻ ഭസ്മരുദ്രാക്ഷധരനായ നിന്റെ വിഷം കണ്ടിട്ടാണ് വഞ്ചിതനായത്. കറക്കുന്ന പശുവിനെ അപഹരിച്ച് കഴുതയെ കൊടുക്കുവാൻ തുടങ്ങുന്നത് പോലെയിരിക്കുന്നു. ബലാത്കാരമായി അപഹരിക്കുന്ന ദ്രവ്യം വംശകോടിയെ നിശ്ചയമായും നശിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നിന്റെ ആശയെ ത്യജിക്കുക, അല്ലെങ്കിൽ നീ നിന്റെ വംശകോടികളോടുകൂടി നരകത്തിൽ പതിക്കും. ഇങ്ങനെയെല്ലാം പറയുന്ന ദുരോക്തികളെ സഹിച്ചുകൊണ്ട് നീലകണ്ഠൻ മുനിയെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ പാത്രത്തെ അപഹരിച്ചിട്ടില്ല, സത്യം തന്നെ എന്ന് പറഞ്ഞു. അത് കേട്ട് മുനി ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ അവനോട് പറഞ്ഞു, എനിക്ക് നിന്റെ വാക്കിൽ വിശ്വാസമില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ ശിവഗംഗയിൽ കുളിച്ച് വംശകർത്താവായ പുത്രന്റെ തലയിൽ തൊട്ടു പറയുക. നീലകണ്ഠൻ, എനിക്ക് പുത്രൻ ഇല്ലല്ലോ. മുനി, എന്നാൽ ഭാര്യയുടെ കൈപിടിച്ച് കുളിച്ചു നനഞ്ഞ വസ്ത്രത്തോടുകൂടി നടേശ സന്നിധിയിൽ നിന്ന് സത്യം പറയുക. എന്റെ പാത്രം പോയെങ്കിൽ പോവട്ടെ, നിന്റെ സംസർഗം കൊണ്ട് ഞാൻ കെട്ടുപോയി. അത് കേട്ട് നീലകണ്ഠൻ തന്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുമെന്നുള്ള ഭയത്താൽ അത് സമ്മതിച്ചില്ല. അപ്പോൾ മുനി അവനെ പിടിച്ചു വലിച്ച് നടേശഭക്തന്മാരായ ദീക്ഷിതന്മാരുടെ സദസ്സിലേക്ക് കൊണ്ടുപോയി. അവരോട് വൃത്താന്തമെല്ലാം പറഞ്ഞു. അവർ അത് കേട്ട് നീലകണ്ഠനോട് സത്യം ചെയ്യുവാൻ പറഞ്ഞു. അപ്പോൾ അവൻ തനിക്ക് ഭാര്യയെ തൊടുവാൻ പാടില്ലാത്തതായി ഉണ്ടായിരുന്ന പ്രതിജ്ഞാ വൃത്താന്തത്തെ പറഞ്ഞു. അത് കേട്ട് മുനി, ഇവൻ ഒരിക്കലും ഇങ്ങനെയുള്ളവനല്ല, എന്നെ വഞ്ചിക്കുവാൻ വ്യാജം പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദീക്ഷിതന്മാർ നീലകണ്ഠനെ നോക്കി, ഹേ നീലകണ്ഠ, ഈ മുനി ക്രൂരനായിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിജ്ഞയുണ്ടെങ്കിൽ അതിന് ഒരു ഉപായം കണ്ടുകൊള്ളുക. സത്യം ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ അപവാദം പറയും. നടേശഭക്തനായ നിനക്ക് ഒരിക്കലും ആപത്ത് സംഭവിക്കുകയില്ല. മഹാത്മാവായ മുനിക്ക് സത്യം ചെയ്തു കൊടുക്കുക. മഹാന്മാരായ ജനങ്ങൾ സംഘം കൂടി എന്തു പറയുന്നുവോ അത് ശ്രേയസ്സിന് തന്നെയാണ്. ഒരു മുളവടിയുടെ രണ്ടു തലങ്ങളും നിങ്ങൾ രണ്ടാളും പിടിച്ച് ശിവഗംഗയിൽ സ്നാനം ചെയ്ത് മുനിക്ക് സത്യം ചെയ്യുവൻ. ഇങ്ങനെ 3000 ദീക്ഷിതന്മാരും പറഞ്ഞു. അത് കേട്ട് അവർ ഒരു വടിയുടെ രണ്ടു തലക്കിലും പിടിച്ച് ശിവഗംഗയിൽ മുങ്ങി. അവർ മുങ്ങിപ്പൊങ്ങുമ്പോൾ ചെറുപ്പക്കാരായി ഭവിച്ചു. ആ മുനിയെ വൃഷഭാരൂഢനായ നടേശമൂർത്തിയായും കണ്ടു. അവരിൽ പ്രസന്നനായ മഹേശ്വരൻ അവർക്ക് അഭീഷ്ടമായ മുക്തിയെ കൊടുത്ത് അവരോടുകൂടെ ചിതാകാശമായ തന്റെ സ്ഥാനത്തെ പ്രാപിച്ചു. യാതൊരു മനുഷ്യൻ ശാന്തചിത്തനായിട്ട് ഈ അധ്യായത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവൻ നടേശ്വര പ്രസാദത്താൽ പിന്നെ ഭൂമിയിൽ ജനിക്കുകയില്ല എന്ന് സ്കന്ദോപപുരാണത്തിൽ 14-ാം അധ്യായം
15-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുന്നു. ഋഷികൾ പറഞ്ഞു, ഹേ കുംഭസംഭവ, ഭക്തിയാൽ വശീകൃതനായ മഹേശ്വരൻ യാതൊരു സുന്ദരന് ഗുരുവായി ഭവിച്ചുവോ ആ സർവജ്ഞനായ സുന്ദരന്റെ ചരിതം ഭവാനാൽ പറയപ്പെട്ടുവല്ലോ. അതുപോലെ തന്നെ ഭക്തിമാനായും ശിവകൈങ്കര്യത്തെ ചെയ്യുന്നവനുമായ നീലകണ്ഠന്റെ ചരിത്രവും ഞങ്ങൾ കേട്ടു. എന്നാൽ യാതൊരുത്തർക്കു വേദാന്തജ്ഞാന സാധനത്തിൽ അധികാരമില്ല. മഹേശ്വരന്റെ കൈങ്കര്യകർമ്മം ചെയ്യുവാനും ശക്തന്മാരല്ല. അങ്ങനെയുള്ള താണജാതിക്കാർക്ക് മുക്തിക്ക് ആഗ്രഹമുണ്ട് താനും. അവർക്ക് എന്തുകൊണ്ടാണ് മഹേശ്വരൻ പ്രീതനായി മുക്തിയെ കൊടുക്കുന്നത്? അഗസ്ത്യൻ പറഞ്ഞു, ഇതിന് ഞാൻ ഒരു ഇതിഹാസം പറയാം, കേൾക്കുവിൻ. ഇതിന്റെ ശ്രവണ മാത്രത്താൽ തന്നെ ജനങ്ങൾ പാപമുക്തന്മാരായി ഭവിക്കും. ജ്ഞാനാധികാരികളുടെയും കർമാധികാരികളുടെയും അവരവർക്കനുരൂപമായ ജ്ഞാനയജ്ഞത്താലും കർമ്മയജ്ഞത്താലും യാതൊരു വിധം സർവജ്ഞനായ മഹേശ്വരൻ പ്രസാദിക്കുന്നുവോ ആ വിധം ജ്ഞാനകർമ്മജഠന്മാരായിരിക്കുന്ന താണജാതിക്കാർക്ക് തന്റെ ഭക്തന്മാരുടെ പൂജയാൽ മഹേശ്വരൻ പ്രസാദിക്കുന്നു. ശിവഭക്തന്മാർ എന്ത് അഭീഷ്ടത്തെ ചോദിക്കുന്നുവോ അതതിനെ കൊടുത്താൽ ഹീനജാതിജനാണെങ്കിലും അവൻ മുക്തനായി ഭവിക്കുന്നു. ഭൂലോകത്തിൽ ശിവഭക്തന്മാരുടെ പൂജയാൽ മാത്രം ശിവാനുഗ്രഹത്താൽ സദ്യോ മുക്തന്മാരായവർ വളരെയുണ്ട്. തീർത്ഥസ്നാനം, യാഗം, തപസ്, വ്രതം, ദാനം, പൂർത്തം, മന്ത്രം, തന്ത്രം, വേദം, ശൈവാഗമം ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജഗൽപതിയായ ചന്ദ്രചൂഢൻ എങ്ങനെ പ്രസാദിക്കുന്നുവോ അങ്ങനെ തന്നെ സ്വഭക്തന്മാരിലുള്ള ഭക്തി കൊണ്ട് മഹേശ്വരൻ പ്രസാദിക്കുന്നു. ദക്ഷിണദിക്കിൽ കാവേരി തീരത്തിന് അലങ്കാരമായി ധനവാന്മാരുടെ ഒരു നഗരമുണ്ട്. ആ നഗരം കച്ചവടക്കാർക്ക് ധനവർദ്ധനമാണ്. ആ നഗരത്തിൽ അതിദരിദ്രനായവൻ ഒരു വർഷം വസിച്ചാൽ വലിയ സമ്പത്തിനെ ലഭിച്ച് കുബേരനോട് സ്പർദ്ധിക്കുകയും ചെയ്യുന്നു. അവിടെ വസിക്കുന്ന വൈശ്യന്മാരാൽ നവരത്നങ്ങളും അപഹരിക്കപ്പെട്ടതിനാൽ സമുദ്രം തിരമാലകളാകുന്ന കൈകളെ ഉയർത്തിക്കൊണ്ട് കരയുന്നത് പോലെ ഇരിക്കുന്നു. ആ നഗരത്തിൽ സമ്പത്ത് കൊണ്ട് കുബേരന് തുല്യനായി ഒരു വൈശ്യൻ ഉണ്ടായിരുന്നു. അവന് മഹാധനൻ എന്നാണ് നാമം. വിശേഷിച്ച് രത്നപരീക്ഷയിൽ അതിസമർത്ഥനുമാണ്. ഒരു പ്രാവശ്യം അവന്റെ കൈകൊണ്ട് തൊട്ടാൽ എത്ര കുറച്ചായ ധനവും വർദ്ധിക്കും. സമുദ്രത്തിൽ കപ്പലോടിച്ച് കച്ചവടം ചെയ്യുന്ന സകല വൈശ്യന്മാരും അവന്റെ പാദസേവകന്മാരാണ്. ബാല്യത്തിൽ തന്നെ അവൻ സമ്പാദിച്ച ദ്രവ്യം മറ്റൊരു മഹാമേരുവോളം ഉണ്ട്. അവന് സർവലക്ഷണത്തോടുകൂടിയവളായി വസുമതി എന്നു പേരായ ഭാര്യയും ഉണ്ട്. അവരുടെ ബന്ധുസമൂഹത്താൽ ലോകം മുഴുവൻ നിറഞ്ഞിരുന്നു. അവൻ അനേകം ദിവ്യാഭരണങ്ങളാലും ദിവ്യവസ്ത്രങ്ങളാലും ശോഭിതനായിട്ട് ഭാര്യയോടുകൂടി ദേവകൾക്കും കൂടി ലഭിക്കാത്ത സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞിട്ടും അവന് പുത്രനുണ്ടായില്ല. അതിനാൽ അതിദുഃഖിതനായിരിക്കുന്ന ആ വൈശ്യൻ തന്റെ ദിവ്യാലങ്കാരങ്ങളെല്ലാം ത്യജിച്ച് വ്യാപാരത്തിന് വേറെ ആളെ വെച്ച് ഗൃഹത്തിൽ ഭാര്യയോടുകൂടി വെറുതെ ഇരുന്നു. ഒരിക്കൽ വൈശ്യൻ ഭാര്യയോടുകൂടി കാവേരി നദിയിൽ സ്നാനം ചെയ്ത് ഗൃഹത്തിലേക്ക് മടങ്ങുമ്പോൾ കാവേരി തീരത്തിൽ ഒരു പൗരാണികൻ പുരാണം വായിക്കുന്നത് കണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ പൗരാണികൻ അവിടെ ഇരുന്ന് കഥകൾ കേൾക്കുവാൻ പറഞ്ഞു. വൈശ്യൻ ഭാര്യയോടുകൂടി ബ്രാഹ്മണൻ വായിക്കുന്ന ശിവപുരാണത്തിൽ നിന്നും പുണ്യങ്ങളായ ശിവകഥകളെ കേട്ടപ്പോൾ ശിവഭക്തി ഉണ്ടായി. പിന്നെ ദിനംതോറും അവന് പുരാണ ശ്രവണത്തിൽ ശ്രദ്ധയുണ്ടായി. പുരാണ ശ്രവണാസക്തനായ വൈശ്യന് ക്രമത്തിൽ വൈരാഗ്യം വന്നതിനാൽ വിഷയവാസന ശാന്തമായി ഭവിച്ചു. പിന്നെ ആ ദമ്പതികൾ ശിവതത്വജ്ഞനായ വൃദ്ധബ്രാഹ്മണനെ പ്രസാദിപ്പിച്ച് പഞ്ചാക്ഷര മന്ത്രത്തെയും ലഭിച്ചു. ആ പൗരാണികന് അനവധി ദ്രവ്യങ്ങളെല്ലാം കൊടുത്ത് നിർമ്മല മാനസനായിട്ട് ശിവകഥകളിൽ തന്നെ ആസക്തനായിരുന്നു. ഒരിക്കൽ മഹാധനൻ ഗുരുവിനെ നമസ്കരിച്ചിങ്ങനെ ചോദിച്ചു, ഹേ ഗുരു, ഈ സംസാര ബന്ധത്തിൽ നിന്നും മോചിപ്പാൻ ആഗ്രഹമുള്ള എനിക്ക് ആ മോക്ഷം എങ്ങനെ ലഭിക്കും? ജ്ഞാനത്താലും വിഹിതമായ കർമ്മത്താലും വിധിപ്രകാരം ഉപാസിച്ചാൽ ജഗൽകർത്താവായ മഹേശ്വരൻ പ്രസാദിക്കും. അത് രണ്ടിനും എനിക്ക് അധികാരമില്ല. പിന്നെ എങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്നത്? കർമ്മം കൊണ്ടാണ് ജ്ഞാനം ലഭിക്കുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു. സർവജ്ഞനായ ഭവാൻ ഈ സംശയത്തെ തീർത്തു തരിക. ഇങ്ങനെ മഹാധനൻ പറഞ്ഞത് കേട്ട് ഗുരു പറഞ്ഞു, എന്റെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ മഹേശ്വരൻ പ്രസാദിക്കും. ഗുരുവിന്റെ വാക്കിനെ സംശയിക്കുന്നവർ നശിക്കുന്നു. നീ ദുർജന സഹവാസത്തെ ത്യജിച്ച് സജ്ജന സഹവാസം ചെയ്യുക. അവരുടെ ലക്ഷണങ്ങളെ ഞാൻ പറയാം. ആ ലക്ഷണങ്ങളെ അറിഞ്ഞാൽ സത്സംഗത്തിന് ആഗ്രഹമുണ്ടാവും. ദേഹമാണ് ആത്മാവെന്ന് വാദിക്കുന്നവരും ധനം, ഗൃഹം, കൃഷിസ്ഥലം ഇതുകളിൽ അത്യാഗ്രഹത്തോടുകൂടിയവരും ലൗകിക വ്യവഹാരങ്ങളിൽ അതിശക്തന്മാരും സൽഗുണങ്ങളില്ലാത്തവരുമാകുന്നു ദുർജനങ്ങൾ. അവരോട് സഹവാസം ചെയ്യുന്നത് കടക്കാൻ പാടില്ലാത്ത ശോകമുണ്ടാക്കുന്നു. അവരോട് സംസാരിക്കുക കൂടി ചെയ്യരുത്. അവർക്ക് സജ്ജനങ്ങളെ സമ്മതമില്ല. സജ്ജനങ്ങളുടെ ലക്ഷണത്തെ പറയാം, കേൾക്കുക. ശിവൻ തന്നെയാണ് ജഗൽകർത്താവ്. ശിവങ്കലാണ് സർവവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കർമ്മമാകുന്ന ഇരുട്ടിൽ ഭ്രമിക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന സൂര്യനും ആ ശിവൻ തന്നെ. ധർമ്മസാധനമായി മറ്റൊരു ദൈവവും ഇല്ല. ആ ശിവൻ തന്നെ ശരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ശിവ ഗൗരീപദേ ശംഭോ ശങ്കര കാലശാസന കാലഭക്ഷണമായ എന്നെ രക്ഷിക്കണേ, ഇങ്ങനെ ശിവനാമങ്ങളെ കീർത്തിക്കുന്നു. ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിച്ചുകൊണ്ടും ശിവലിംഗാർച്ചനാ തൽപരന്മാരായും ഇരിക്കുന്നു. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ പാദസേവ കൊണ്ട് പാപികൾക്കു കൂടി മുക്തി ഭവിക്കും, സംശയമില്ല. മഹേശ്വര ഭക്തന്മാർക്ക് ഏതേത് അഭീഷ്ടമോ അതാതിനെ കൊടുക്കുന്നത് കൊണ്ടും വേഗം ശിവപ്രീതി പാത്രമായി ഭവിക്കുന്നു. ഭക്തന്മാരുടെ സേവ കൊണ്ടും മഹേശ്വരൻ എത്ര വേഗത്തിൽ സന്തോഷിക്കുന്നുവോ അതുപോലെ തന്റെ പാദസേവ ചെയ്യുന്നവരിൽ അത്ര വേഗം സന്തോഷിക്കുന്നില്ല. മനുഷ്യർ ശിവഭക്തന്മാരുടെ പ്രീതിക്കായി ലോകവിരുദ്ധങ്ങളായ കർമ്മങ്ങളെ ചെയ്താലും ശിവപ്രസാദത്താൽ കടക്കാൻ പാടില്ലാത്തതായ സംസാര ദുഃഖത്തെ കടക്കുന്നു. ജ്ഞാനാഭ്യാസമില്ലാതെയും ഈശ്വരപ്രസാദമില്ലാതെയും ശിവഭക്തന്മാരുടെ സേവ കൊണ്ടും അവർക്ക് അഭീഷ്ടദാനം ചെയ്യുന്നതുകൊണ്ടും മനുഷ്യർക്ക് മുക്തി ലഭിക്കുന്നു. ഇങ്ങനെ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ടവനായ മഹാധനൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഗുരുവിനെ നമസ്കരിച്ച് ആ ഭാഗ്യവാൻ ശിവഭക്തന്മാരുടെ പാദസേവയെ ചെയ്യാൻ തുടങ്ങി. ഭസ്മധാരികളെയും രുദ്രാക്ഷധാരികളെയും കണ്ടാൽ അവൻ നമസ്കരിക്കും. അവരുടെ അഭീഷ്ടങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യും. ഭക്തന്മാരുടെ അഭീഷ്ടം ദുർലഭമാണെങ്കിലും അവൻ താമസിയാതെ കൊടുക്കും. അവൻ ഭസ്മം കൊണ്ട് സർവാംഗലേപനം ചെയ്തും രുദ്രാക്ഷഭൂഷിതനായും നിത്യവും ശിവഭക്തന്മാർക്ക് അന്നദാനം ചെയ്തും അവരുടെ ഉച്ചിഷ്ടത്തെ ഭക്ഷിച്ചുകൊണ്ടും ഇരുന്നു. അവന്റെ ഭാര്യയും ഗുരുവാക്യത്തിലുള്ള വിശ്വാസത്താൽ ഭർത്താവിന്റെ ഇഷ്ടത്തെ അനുസരിച്ചുകൊണ്ട് അവന്റെ സകല കർമ്മങ്ങളിലും അനുകൂലയായിരുന്നു. അവന്റെ ബന്ധുക്കളെല്ലാവരും കൂടി അവൻ ചെയ്യുന്നതിന് തടസ്സം പറഞ്ഞു. അവരുടെ നിഷേധ വാക്കുകളൊന്നും അവൻ സ്വീകരിച്ചില്ല. നീ ഭസ്മധാരികളാൽ വഞ്ചിതനായി അവരുടെ ദാസനെ പോലെ ഉച്ചിഷ്ട ഭക്ഷണവും ചെയ്യുന്നു. നീ ഉചിതമാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ഇതെല്ലാം അനുചിതമാണ്. ഇങ്ങനെ പലതും ബന്ധുക്കൾ പറഞ്ഞിട്ടും അവൻ തന്റെ ധർമ്മത്തിൽ നിന്ന് ഇളകിയതേയില്ല. അവനാൽ അർച്ചിക്കപ്പെടാത്ത ശിവഭക്തന്മാർ ഒരുത്തരും ഇല്ല. ഇങ്ങനെ ശിവഭക്തനായി തന്നെ വളരെ കാലം കഴിഞ്ഞു. സമ്പാദിച്ച ധനത്തെയെല്ലാം ബ്രഹ്മസ്വമാക്കി വെച്ചു. ഭക്തപാദസേവയെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ മേൽ മഹേശ്വരൻ പ്രസാദിച്ചു. ഒരു ദിവസം 25 വയസ്സായ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് മഹേശ്വരൻ മഹാധന വൈശ്യന്റെ പടിക്കൽ ചെന്നു. ഭസ്മരേഖയാൽ മനോഹരമായ നെറ്റിയോടുകൂടിയ ബ്രാഹ്മണൻ ഭിക്ഷ തരിക എന്നവരൊക്കെ പറഞ്ഞു. അത് കേട്ട് വൈശ്യപത്നി അന്നത്തെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ ദൂർത്തനെ പോലെ അവളെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ഭിക്ഷയെ വാങ്ങുക എന്ന് പറഞ്ഞിട്ടും ബ്രാഹ്മണൻ വാങ്ങിയില്ല. അവളുടെ മുഖത്തെയും സ്തനങ്ങളെയും കണ്ണിമ വയ്ക്കാതെ നോക്കിക്കൊണ്ട് നിന്നു. പതിവ്രതയായ അവൾ ബ്രാഹ്മണന്റെ നോട്ടം കണ്ടിട്ട് ശങ്കിതയായിട്ട് ഹേ നാഥ, ഭവാൻ ഇവിടെ വരിക എന്ന് വിളിച്ചു. വൈശ്യൻ വന്ന് ഭിക്ഷ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാജവിടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അന്നഭിക്ഷയ്ക്കായിട്ടല്ല വന്നത്. അന്നം ഗ്രഹം തോറും ലഭിക്കുമല്ലോ. ശിവഭക്തനായ ബ്രാഹ്മണന് ഇഷ്ടമുള്ളതല്ലേ തരേണ്ടത്? അത് തരിക. അത് കേട്ട് വൈശ്യൻ നമസ്കരിച്ച് ഭവാന് ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചു. ബ്രാഹ്മണൻ ഇഷ്ടമുള്ളത് തരാമെന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ വന്ന വഴിയെ പൊയ്ക്കൊള്ളാം. വൈശ്യൻ, എന്തിനു താമസിക്കുന്നു? വേണ്ടുന്നത് ഞാൻ തരാം, വാങ്ങുക എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. തൊഴുതുകൊണ്ട് നിന്നു. അപ്പോൾ ആ വിടബ്രാഹ്മണൻ ഒട്ടും ശങ്കകൂടാതെ സ്ത്രീ ഭിക്ഷയെ ചോദിച്ചു. ഉടനെ വൈശ്യൻ ഒട്ടും ആലോചിക്കാതെ ആ ബ്രാഹ്മണൻ മഹേശ്വരനാണെന്നുള്ള ദൃഢബുദ്ധിയോടെ തന്റെ ഭാര്യയെ കൊടുത്തു. നീ ബ്രാഹ്മണന്റെ കൂടെ പോവുക എന്ന് ഭാര്യയോട് പറഞ്ഞു. അത് കേട്ട് പതിവ്രതയായ അവൾ തൊഴുതുകൊണ്ട് ബ്രാഹ്മണന്റെ പിന്നാലെ നടന്നു. അതുകൊണ്ട് അവന്റെ ബന്ധുക്കളെല്ലാം കുപിതരായിട്ട് ബ്രാഹ്മണനെ തടുത്തു നിർത്തി കൊല്ലുവാൻ തുടങ്ങുമ്പോൾ മഹാധനൻ ഓടി വന്ന് വാളുകൊണ്ട് ആ ബന്ധുക്കളെയെല്ലാം വെട്ടിക്കൊന്നു. തന്റെ ധർമ്മത്തെ ദ്വേഷിക്കുന്ന ബന്ധുക്കളെ കൊന്ന ബ്രാഹ്മണനെ നോക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. ഭാര്യയോട് ചോദിച്ചു, ഞാൻ കണ്ടില്ലെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ വൈശ്യൻ വിസ്മിതയനായിട്ട് മഹേശ്വരനെ സ്മരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഹേശ്വരൻ ദേവിയോടുകൂടെ വൃഷഭാരൂഢനായി ഭൂതഗണങ്ങളാലും ദേവഗണങ്ങളാലും സ്തുതിക്കപ്പെട്ടവനായി വരുന്നത് കണ്ടു. ആ മഹേശ്വരൻ വൈശ്യ ദമ്പതികൾക്ക് മുനിഗണങ്ങൾക്ക് ലഭിക്കുവാൻ യോഗ്യമായ മുക്തിയെ കൊടുത്തു. സിദ്ധജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്റെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അതിദുഷ്കരമായ ബഹുവിധ കർമ്മം കൊണ്ടെന്താണ്? വളരെ ജന്മങ്ങളാൽ ദുർലഭമായ ജ്ഞാനം കൊണ്ടെന്താണ്? മഹേശ്വരൻ ശ്രേഷ്ഠമായ ഭക്തി കൊണ്ടാണ് പ്രസാദിക്കുന്നത്. അതുകൊണ്ട് അന്യകർമ്മങ്ങളെല്ലാം ത്യജിച്ച് ഭക്തന്മാരായി ഭവിക്കുവിൻ എന്ന് സ്കന്ദോപപുരാണത്തിൽ 15-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, കേൾക്കുവിൻ. ശിവഭക്തന്മാർക്ക് എപ്പോഴും അന്നപാനീയങ്ങളെ കൊടുക്കുന്നതിന് തുല്യമായ സുകൃതം ലോകത്തിൽ മറ്റൊന്നുമില്ല. അത് മഹേശ്വരന് അതിപ്രീതികരമായി ഭവിക്കുന്നു. ഭൂലോകത്തിന് ഭൂഷണമായി കനിഷ്ഠഘടികാപുരം എന്നു പേരായ ഒരു നഗരമുണ്ട്. ആ നഗരം സ്വകർമ്മ നിരതന്മാരായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരാലും ബ്രാഹ്മണ ശുശ്രൂഷാരഥന്മാരായ ശൂദ്രന്മാരാലും ശിവഭക്തന്മാരാലും ശിവവ്രതത്തെ അനുഷ്ഠിക്കുവാൻ ആദരവുള്ള ജനങ്ങളാലും സമ്പൂർണമായിരുന്നു. ആ നഗരത്തിൽ മാരൻ എന്നു പേരായി ഒരുവനുണ്ടായിരുന്നു. അവൻ തനിക്ക് സദ്ഗതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയത്തോടുകൂടി ഒരു ഗുരുവിനോട് ചോദിച്ചു. ശൂദ്രർക്ക് ശിവഭക്തന്മാരെ സേവിക്കുന്നത് കൊണ്ട് മഹേശ്വരപ്രസാദം ലഭിക്കുന്നതാണ്. അതിനാൽ ആ സൽക്കർമ്മത്തെ ചെയ്യുക എന്ന് ഗുരു ഉപദേശിച്ചതിനാൽ സ്ഥിരബുദ്ധിയായ മാരൻ ഭാര്യയോടുകൂടി ദിനംതോറും അന്നദാനത്താൽ ശിവഭക്തന്മാരെ സേവിച്ചു. അതിനാൽ അവന്റെ ന്യായാർജിതമായ ദ്രവ്യം സമുദ്രം പോലെ വർദ്ധിച്ചു. വർദ്ധിക്കുന്ന ദ്രവ്യമെല്ലാം അവൻ ഭക്തപൂജയ്ക്ക് തന്നെ ചെലവ് ചെയ്തു. അവൻ ദിനംതോറും ഉദയം തുടങ്ങി അസ്തമനം വരേക്കും, അസ്തമനം തുടങ്ങി ഉദയം വരേക്കും ശിവഭക്തന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ അവന്റെ ഭക്തിയെ പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ചു. പുത്രനില്ലാതെ ദീനചിത്തനായ ഭാര്യയോടുകൂടി ശിവഭക്ത സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന മാരന്റെ ദ്രവ്യമെല്ലാം ഈശ്വരേച്ഛയാൽ കറുത്ത പക്ഷത്തിൽ ചന്ദ്രൻ കുറയുന്നതുപോലെ ദിനംതോറും കുറഞ്ഞു തുടങ്ങി. ദ്രവ്യം ക്ഷയിച്ചിട്ടും മാരൻ കൃഷികളും പാത്രങ്ങളും മറ്റും വിറ്റ് ഒട്ടും ഖേദിക്കാതെ മുമ്പത്തെ പോലെ വരുന്ന ഭക്തന്മാർക്കെല്ലാം ഭക്ഷണം കൊടുത്തു. ഇങ്ങനെ ദാനത്താൽ ഗൃഹത്തിലുള്ള ഉപകരണങ്ങളെല്ലാം നശിച്ചു. ഭാര്യയുടെ കണ്ഠസൂത്രം ഒന്നുമാത്രം ശേഷിച്ചു. ഇങ്ങനെയിരിക്കുമ്പോൾ മഴക്കാലത്തിൽ ഒരു ദിവസം ഇരുട്ടുകൊണ്ട് മൂടിയ അർദ്ധരാത്രി സമയത്തിൽ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും അതിപീഡിതനായ ഒരു മുനി പതുക്കെ തപ്പിത്തടഞ്ഞ് ആ മാരന്റെ ഗൃഹത്തെ അന്വേഷിച്ച് ഗൃഹദ്വാരത്തിൽ വന്ന് മാരനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: "ഹേ മാര, ഞാനൊരു തപസ്വിയാണ്. എനിക്ക് വളരെ വിശപ്പും ദാഹവുമുണ്ട്. സംസാരിപ്പാൻ കൂടി വയ്യ. നീ അന്നദാതാവാണെന്ന് കേട്ടിട്ട് നിന്റെ ഗൃഹത്തിലേക്ക് വന്നിരിക്കുന്നു. ക്ഷുധാർത്ഥനും അർദ്ധരാത്രിയിൽ ഗൃഹത്തിൽ വന്നവനുമായ എനിക്ക് കുറെ അന്നം കൊണ്ടുവന്ന് തരിക." തപസ്വികൾക്ക് അച്ഛനും അമ്മയും അന്നദാതാവാണല്ലോ. ഇങ്ങനെ താപസൻ പറഞ്ഞു കേട്ട മാരൻ ഭാര്യയോടുകൂടി പോയി അദ്ദേഹത്തെ നമസ്കരിച്ചു, ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി കാൽ കഴുകിച്ചു. പിന്നെ മാരൻ വിഷണ്ണചിത്തനായി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി നിശ്വസിച്ചുകൊണ്ട് പതുക്കെ ഭാര്യയോട് പറഞ്ഞു: "ഹേ പതിവ്രതേ, ഈ അർദ്ധരാത്രിയിൽ മഹാനുഭാവനായ താപസൻ വിശന്നുകൊണ്ട് അന്നം തരയണമെന്ന് യാചിക്കുന്നു. അത് കേട്ടിട്ട് എന്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു. ഈ താപസന്റെ വിശപ്പ് മാറ്റുവാൻ യാതൊരു ഉപായത്തെയും കാണുന്നില്ല. ഇദ്ദേഹം ഇവിടെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ എന്റെ ജന്മം വ്യർത്ഥമായി ഭവിക്കും. ദരിദ്രൻ ഒരിക്കലും ജീവിച്ചിരിക്കരുത്. എന്നെ പോലെ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ ഗൃഹത്തിൽ വന്ന താപസൻ വിശന്നിരിക്കുന്നുവല്ലോ. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് സദ്ഗതിയെ ആഗ്രഹിക്കുന്നവന് ഭാര്യ തന്നെ ശരണം. അനുകൂലയായ ഭാര്യയെ ആർക്ക് ലഭിക്കുന്നില്ലയോ അവന് വനം തന്നെ നല്ലത്. നീ എനിക്ക് അനുകൂലയും പതിവ്രതയുമായ ഭാര്യയാണല്ലോ. ഇത്രകാലവും നിന്റെ അനുകൂലത കൊണ്ടാണ് ഞാൻ ഭക്തന്മാർക്ക് അന്നദാനം ചെയ്തു വന്നത്. എന്നെ ഈ ആപത്തിൽ നിന്ന് നീ തന്നെ ഉദ്ധരിക്കുക." ഇങ്ങനെ മാരൻ പറഞ്ഞത് കേട്ട് ഭാര്യ പറഞ്ഞു: "ഹേ നാഥ, ഇവിടെ ഒരു ഉപായവും കാണുന്നില്ല. ഗൃഹത്തിൽ ലവണം മാത്രം അല്പം ശേഷിച്ചിട്ടുണ്ട്. എങ്കിലും ഇദ്ദേഹം ഇരിക്കട്ടെ, ഞാൻ ഒരു ഉപായം കണ്ടിട്ടുണ്ട്. ഇന്നലെ ഇവിടെ അടുക്കെ വയലിൽ നെല്ലു വിതച്ചിട്ടുണ്ട്. ഒട്ടും ധന്യത വേണ്ട. അവിടെ പോയി ഭവാൻ കുറെ നെല്ല് പൊറുക്കിക്കൊണ്ടുവരിക. ഞാൻ വെടുപ്പായി ചോറുണ്ടാക്കാം. നമ്മളുടെ മുറ്റത്ത് പയറ് വിതച്ചത് പല്ലവങ്ങളായി നിൽക്കുന്നുണ്ട്. മഹേശ്വരപ്രസാദം കൊണ്ടൊരു തരക്കേടുമില്ല." ഇങ്ങനെ ഭാര്യ പറഞ്ഞതായിട്ട് മാരൻ അതിപ്രീതനായിട്ട് താപസനോട് പറഞ്ഞു: "മാരനായ ഞാൻ വേഗം അരി കൊണ്ടുവന്ന് പാകം ചെയ്യാം. എന്റെ ഭാഗ്യം കൊണ്ട് ഈ അർദ്ധരാത്രിയിൽ ഭവാൻ വന്നുവല്ലോ. ഭവദർശനത്താൽ ഞാൻ ധന്യനായി." അത് കേട്ട് താപസൻ വെറുതെ ഇരുന്നു. മാരൻ വേഗം വയലിൽ പോയി വിതച്ച നെല്ല് പൊറുക്കിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും ഭാര്യ പയറിന്റെ പുതിയ ഇലകളെ കൊണ്ട് ബാക്കിയുള്ള ലവണം ചേർത്ത് വിശേഷമായ കറി ഉണ്ടാക്കി. പിന്നെ മാരൻ കൊണ്ടുവന്ന നെല്ലിനെ വേഗം വറുത്ത് കുത്തി ചോറുണ്ടാക്കി ഭക്ഷണം തയ്യാറായി. താപസനെ അറിയിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട് മാരൻ സന്തുഷ്ടനായിട്ട് താപസനോട് പറയാൻ പോകുമ്പോൾ നല്ലവണ്ണം സ്നാനം ചെയ്ത് നൈവേദ്യത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കൊണ്ടുപോയി. താപസന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മാരൻ അത്ഭുത സന്തോഷങ്ങളോടുകൂടി വൃഷഭാരൂഢനായും പരതാഭയമുദ്രയോടും കൂടിയവനായും വാമാംഗസ്ഥിതയായ ദേവിയാൽ പരിശക്തനായും ഇരിക്കുന്ന മഹേശ്വരനെ കണ്ടിട്ട് ഭീതിയോടെ വളരെ വളരെ നമസ്കരിച്ചു. മഹേശ്വരപാദങ്ങളെ ശരണമായി പ്രാപിച്ചു. അവന്റെ ഭാര്യ പ്രീതയായിട്ട് ആ നൈവേദ്യത്തെ നിവേദിച്ചു. അപ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു, മുനികൾ സ്തുതിച്ചു, ഭൂതഗണങ്ങളെല്ലാം പലവിധ വാദ്യങ്ങൾ ഘോഷിച്ചു. അനന്തരം പ്രസന്നനായ മഹേശ്വരൻ അവർക്ക് കൈവല്യത്തെ ദാനം ചെയ്ത് അവരോടുകൂടി മറയുകയും ചെയ്തു. എന്ന സ്കന്ദോപുരാണത്തിൽ 16-ാം അധ്യായം.